എന്നാൽ ഷൗൽ കേന്യരോട്, ഞാൻ നിങ്ങളെ അമാലേക്കരോടുകൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു പോകുവിൻ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കേന്യർ അമാലേക്കരുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ ഷൗൽ ഹവീല മുതൽ മിസ്രയീമിന് കിഴക്കുള്ള ഷൂർ വരെ അമാലേക്കരെ സംഹരിച്ചു. അമാലേക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു. ജനങ്ങളെയൊക്കെയും വാളിന്റെ വാഴ്ത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ഷൗലും ജനവും ആഗാഗിനെയും ആട് മാട് തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായത് എന്തെന്നാൽ, ഞാൻ ഷൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു. എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതെങ്കിൽ ശമൂവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. ശമൂവേൽ ഷൗലിനെ എതിരേൽപ്പാൻ അധികാലത്ത് എഴുന്നേറ്റപ്പോൾ ഷൗൽ കർമ്മേലിൽ എത്തിയെന്നും ഒരു ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷയാത്ര കഴിച്ച് തിരിച്ച് ഗിൽഗാലിലേക്ക് പോയെന്നും ശമൂവേലിന് അറിവ് കിട്ടി. പിന്നെ ശമൂവേൽ ഷൗലിന്റെ അടുക്കലെത്തിയപ്പോൾ ഷൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശമൂവേൽ, എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളുകളുടെ മുക്കുരയും എന്തെന്ന് ചോദിച്ചു. അവയെ അമാലേക്കരുടെ പക്കൽ നിന്നും അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേത്രമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോട് സൂക്ഷിച്ചു. ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞെന്ന് ഷൗൽ പറഞ്ഞു. ശമൂവേൽ ഷൗലിനോട്, നിൽക്ക, യഹോവയെ കഴിഞ്ഞ രാത്രി എന്നോട് അരളി ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. അവൻ അവനോട് പറഞ്ഞാലുമെന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ സ്വന്ത കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ? പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്കയച്ചു. നീ ചെന്നെ അമാലേക്കരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്തേ? ഷൗൽ ശമൂവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക്ക് രാജാവായ ആഗാഗിനെ കൊണ്ടുവന്നു അമാലേക്കരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശബദാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നും എടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഷൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരേണമേ എന്ന് പറഞ്ഞു. ശമൂവേൽ ഷൗലിനോട്, ഞാൻ പോരുകയില്ല. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ അവന്റെ നിലയങ്കിയുടെ വിളമ്പ് പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ശമൂവേൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യത്വം നിങ്ങൾ നിന്നും കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ പോസ്കു പറയുകയില്ല, അനുദവിക്കുകയുമില്ല, അനുദവിപ്പാൻ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ജനത്തിന്റെ മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേന്ന് അപേക്ഷിച്ചു. അങ്ങനെ ശമുവേൽ ശൗലിന്റെ പിന്നാലെ ചെന്നു, ശൗൽ യഹോവയെ നമസ്കരിച്ചു. അനന്തരം ശമുവേൽ അമാലേക്ക് രാജാവായ ആഗാഗിനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ആഗാഗ് സന്തോഷഭാവത്തോടെ അവന്റെ അടുക്കൽ വന്നു. മരണഭീതി നീങ്ങിപ്പോയി എന്ന് ആഗാഗ് പറഞ്ഞു. നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവളാകുമെന്ന് ശമുവേൽ പറഞ്ഞു. ഗിൽഗാലിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞു. പിന്നെ ശമുവേൽ രാമയിലേക്ക് പോയി. ശൗലും ശൗലിന്റെ ഗിബയയിൽ അരമനയിലേക്ക് പോയി. ശമുവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമുവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിന് രാജാവാക്കിയത് കൊണ്ട് അനുദവിച്ചു. 16 അനന്തരം യഹോവ ശമുവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ചു പുറപ്പെടുക. ഞാൻ നിന്നെ ബത്ലഹേമനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് ശമുവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എന്നാറേ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറകാം. ഇശായിയെയും യാഗത്തിന് ക്ഷണിക്കാം. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശമുവേൽ ചെയ്തു. ബേത്ത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവെങ്കിൽ വിറച്ചും കൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയെന്ന് ചോദിച്ചു. അതിന് അവൻ, ശുഭം തന്നെ. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീനെന്ന് പറഞ്ഞു. അവൻ ഇശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ എലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷക്തനിതാ എന്ന് പറഞ്ഞു. യഹോവ ശമുവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുതേ, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ ഇശായി അബീനാദാബിനെ വിളിച്ച് ശമുവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാറെ അവൻ, യഹോവ ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇശായി ശമ്മയെയും വരുത്തി. ഇവനെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്നവൻ പറഞ്ഞു. അങ്ങനെ ഇശായി 7 ശമുവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമുവേൽ ഇശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമുവേൽ ചോദിച്ചതിന് അവൻ, ഇനിയുമുള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയെന്ന് പറഞ്ഞു. ശമുവേൽ ഇശായിയോട്, ആളയച്ചവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ചു, അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമുവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമുവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ശൗലിന്റെ ഭൃത്യന്മാർ അവനോട്, ദൈവമയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിക്കുന്നുവല്ലോ. ആകയാൽ കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിപ്പാൻ തിരുമനസ്സുകൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരേണം. എന്നാൽ ദൈവത്തിങ്കിൽ നിന്നും ദുരാത്മാവ് തിരുമേനിമേൽ വരുമ്പോൾ അവൻ കൈകൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് ഭേദം വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. ശൗൽ തന്റെ ഭൃത്യന്മാരോട് കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിച്ചു കൊണ്ടുവരുവീനെന്ന് കൽപ്പിച്ചു. ബാല്യക്കാരിൽ ഒരുത്തൻ ബെത്ലഹേമിനായ ഇശായുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവയും അവനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാറെ ശൗൽ ഇശായുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ആടുകളോടുകൂടെ ഇരിക്കുന്ന നിന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കണമെന്ന് പറയിച്ചു. ഇശായി ഒരു കഴുതയെ വരുത്തി, അതിന്റെ പുറത്ത് അപ്പം, ഒരു തിരുത്തി വീഞ്ഞ്, ഒരു കോലാട്ടിൻകുട്ടി എന്നിവയെ കയറ്റി തന്റെ മകൻ ദാവീദിൻ വശം ശൗലിന് കൊടുത്തയച്ചു. ദാവീദ് ശൗലിന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുമ്പാകെ നിന്നു. അവനെ അവനോട് വളരെ സ്നേഹമായി. അവൻ അവന്റെ ആയുധവാഹകനായി തീർന്നു. ആകയാൽ ശൗൽ ഇശായിയുടെ അടുക്കൽ ആളയച്ച് ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് അവൻ എന്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. ദൈവത്തിന്റെ പക്കൽ നിന്നും ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുമാറും. അധ്യായം 17. അനന്തരം ഫെലിസ്തീർ സൈന്യങ്ങളുടെ യുദ്ധത്തിന് ഒന്നിച്ചുകൂടി അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ചുകൂടി. സോഖാവിനും അസേക്കും മധ്യേ എഫെസ് ദമ്മീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലും ഒന്നിച്ചുകൂടി ഏലാത്താഴ്വരയിൽ പാളയമിറങ്ങി ഫെലിസ്തീരോട് പടച്ച് അണിനിരത്തി. ഫെലിസ്തീർ ഇപ്പുറത്തും ഒരു മലഞ്ചരിവിലും ഇസ്രായേൽ അപ്പുറത്തൊരു മലഞ്ചരിവിലും നിന്നു. അവരുടെ മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു. അപ്പോൾ ഫെലിസ്തീരുടെ പാളയത്തിൽ നിന്നും ഗദ്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അവൻ ആറുമുഴവും ഒരു ചാണും നെടുപ്പുമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രമുണ്ടായിരുന്നു. അവൻ 5000 ഷേക്കേൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമരിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലുമുണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു. കുന്തത്തിന്റെ അലകെ 600 ഷേക്കേൽ ഇരുമ്പായിരുന്നു. ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പേ നടന്നു. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടക്കെ അണിനിരക്കുന്നത് എന്തിന്? ഞാൻ ഫെലിസ്തീനും നിങ്ങൾ ശൗലിന്റെ സേവകരുമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ, അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുത് എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫെലിസ്തീർ പിന്നെയും, ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടുതരുവീൻ എന്ന് പറഞ്ഞു. ഫെലിസ്തീന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലരും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ ഇശായ് എന്ന് പേരുള്ള ഒരു എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇശായിക്ക് 8 മക്കളുണ്ടായിരുന്നു. അവൻ ശൗലിന്റെ കാലത്ത് വയസ്സുചെന്ന് വൃദ്ധനായിരുന്നു. ഇശായുടെ മൂത്ത മക്കൾ മൂവരും പുറപ്പെട്ട് ശൗലിന്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. യുദ്ധത്തിന് പോയ 3 മക്കൾ ആദ്യജാതൻ എലിയാവും അവന്റെ അനുജൻ അബീനാദാബും മൂന്നാമത്തവൻ ഷമ്മയുമായിരുന്നു. ദാവീദോ എല്ലാവരും ഇളയവൻ. മൂത്തവർ മൂവരും ശൗലിന്റെ കൂടെ പോയിരുന്നു. ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്നും തന്റെ അപ്പന്റെ ആടുകളെ മേയ്പ്പാൻ ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്നു നിന്നു. ഇശായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്കാം. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കാം. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ശൗൽ ശൗലും അവരും ഇസ്രായേലിയരൊക്കെയും ഏലാ താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അധികാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരന്റെ പക്കലി വിട്ടേച്ച് ഇഷായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തുകൊണ്ട് ചെന്ന് കൈനിലയിലെത്തിയപ്പോൾ സൈന്യം പടയ്ക്ക് ആർത്തു വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലും ഫെലിസ്ത്യരും നേർക്ക് നേരെ അണിനിരന്ന് നിന്നു. ദാവീദ് തന്റെ സാമാനം പടക്കോപ്പ് സൂക്ഷിക്കുന്നവന്റെ പക്കലേൽപ്പിച്ചു വെച്ച് അണിയിൽ ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് കുശലം ചോദിച്ചു. അവൻ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗദ്യനായ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്ലൻ ഫെലിസ്ത്യരുടെ നിരകളിൽ നിന്നും പുറപ്പെട്ടു വന്ന് മുമ്പിലത്തെ വാക്കുകൾ തന്നെ പറയുന്നു ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിരൊക്കെയും ഏറ്റവും ഭയപ്പെട്ടവന്റെ മുമ്പിൽ നിന്ന് ഓടി. എന്നാറെ ഇസ്രായേലിയർ വന്ന് നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിയുകയെ കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോടെ ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്നും നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രകർമ്മിയായ ഫെലിസ്ത്യൻ ആരെന്ന് പറഞ്ഞു. അതിന് ജനം അവനെ കൊല്ലുന്നവനെ ഇന്നിന്നത് കൊടുക്കും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. അവരോടവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ എലിയാബ് കണ്ട് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നതെന്ന് പറഞ്ഞു. അതിന് ദാവീദെ, ഞാനിപ്പോൾ എന്തു ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവനവനെ വിട്ട് മാറി മറ്റൊരുത്തനോടെ അങ്ങനെ തന്നെ ചോദിച്ചു. ജനം മുമ്പിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിനും അറിവ് കിട്ടി. അവനവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോടെ, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ പെലിസ്തനോട് അംഗം പൊരുകുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോടെ, ഈ പെലിസ്തനോട് ചെന്ന് അംഗം പൊരുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ. അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്നും ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്നും ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിച്ച് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കെ കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആകും. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്ന് കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട് ചൊല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. അവന്റെ തലയിൽ താമ്ര ശിരസം വെച്ചു. തന്റെ കവചവും അവനെ ഇടിവിച്ചു. പടയങ്കിമേൽ അവന്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി. എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായകയാൽ ഇവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവയെ ഊരിവെച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു. തോട്ടിൽ നിന്ന് മിനസമുള്ള അഞ്ചു കല്ലും തിരഞ്ഞെടുത്ത് ഇടയസന്ധിയായ പൊക്കണത്തിലിട്ടു. കയ്യിൽ കവിണിയുമായി ഫെലിസ്ത്യനോട് അടുത്തു. ഫെലിസ്ത്യനും ദാവീദിനോട് അടുത്തു. പരിചക്കാരനും അവന്റെ മുമ്പേ നടന്ന് ഫെലിസ്ത്യർ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമളരൂപനുമായിരുന്നു. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്തീനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാനിടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചു തരും. പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടിട്ട് വന്നപ്പോൾ ദാവീദ് ബദ്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിച്ചുനേരെ ഓടി. ദാവീദ് പഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവണിയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കവണി വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവണിയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു, ഫെലിസ്ത്യനെ കൊന്നു മുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്ത്യന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്നും ഊരിയെടുത്ത് അവനെ കൊന്നു, അവന്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്ത്യർ കണ്ടിട്ട് ഓടിപ്പോയി. ഇസ്രായേലരും യഹൂദരും പുറപ്പെട്ട് ആർത്തും കൊണ്ട് ഗത്തും എക്രോൻ വാതിലുകളും വരെ ഫെലിസ്ത്യരെ പിന്തുടർന്നു. ഫെലിസ്ത്യഹതന്മാർ ശയരയീമിൽ നിന്നും വഴിയിൽ ഗത്തും എക്രോൻ വരെ വീണ് കിടന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരെ ഓടിക്കുകയും മടങ്ങി വന്ന് അവരുടെ പാളയം കൊള്ളയിടുകയും ചെയ്തു. എന്നാൽ ദാവീദ് ഫെലിസ്ത്യന്റെ തലയെടുത്ത് അതിനെ യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ആയുധവർഗമോ തന്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. ദാവീദ് ഫെലിസ്ത്യന്റെ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേറിനോട്, അബ്നേരെ, ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് ചോദിച്ചതിന് അബ്നേർ, രാജാവേ, തിരുമേനിയാണ് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരിൽ ആരുടെ മകൻ എന്ന് നീ അന്വേഷിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച് മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു. ഫെലിസ്ത്യന്റെ തലയും അവന്റെ കയ്യിലുണ്ടായിരുന്നു. ശൗൽ അവനോട്, ബാല്യക്കാര, നീ ആരുടെ മകനെന്ന് ചോദിച്ചു. ഞാൻ ബത്ലഹേമ്യനായ നിന്റെ ദാസൻ ഇശായിയുടെ മകനെന്ന് ദാവീദ് പറഞ്ഞു. ബാറക്കുമോർ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം. അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്നു. സ്വന്തം പട്ടണത്തിലെത്തി അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടു പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകാ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ടു ഭയപ്പെട്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു അവിടെ നിന്നും പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കായെന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറ്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നതെന്ന് പറഞ്ഞു. യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോൾമക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. കോടിത്തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വലുതായിരിക്കും തീരും. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകി പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേ ചേർന്ന് വെക്കുകയുള്ളൂ, അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. അവനിങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എന്റെ മകൾ ഇപ്പോൾ തന്നെ കരിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവന്റെ കൂടെ ചെന്നു. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്ന് കുഴലൂതുന്നവരെയും ആരവാര കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോകുവേൻ, ബാലം മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞു. അവരെ അവനെ പരിഹസിച്ചു. അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്ന് ബാലയുടെ കൈക്ക് പിടിച്ചു. ബാല എഴുന്നേറ്റു. ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു. യേശു അവിടെ നിന്നും പോകുമ്പോൾ രണ്ടു കുരുടന്മാർ, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. പിന്നെ യേശു നോക്കുവേൻ ആരും അറിയരുതെന്ന് അമർച്ചയായി കൽപ്പിച്ചു. അവരോ പുറപ്പെട്ട് ആ ദേശത്തിലൊക്കെയും അവന്റെ ശ്രുതിയെ പരത്തി. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. പരീശന്മാരോ, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. ബാറയ്ക്കുമോർ 150-ാം സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ, അവന്റെ വീരപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ, അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ, കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ, തന്തിരനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. യഹോവയെ സ്തുതിപ്പീൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ.
എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാനാ. സന്നിധിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്തുശ്ര ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനങ്കുരഹിതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയുടെ, പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ നോമ്പ് നോക്കാൻ തക്കോണം സഭ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദിവസം, പരിശുദ്ധ അമ്മയോടൊപ്പം ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾപ്പാനും നമ്മെ തന്നെ താഴ്വോടുകൂടി സമർപ്പിക്കുവാനൊക്കെ ദൈവം ഒരുക്കി തന്ന അവസരത്തെയും ഈ നല്ല നിമിഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനം വിട്ട പിതാക്കന്മാരെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ സജീവമായ നേതൃത്വം നൽകുന്ന അഭിയനീയ പിതാവിനെയും വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പന്നി മാമനച്ചൻ, പന്നി ഡോക്ടർ വി സി വർഗീസച്ചൻ, ഡോക്ടർ ഐസ് ബി പ്രകാശച്ചൻ, പന്നി ബിജോയ് സെക്രട്ടറി അറമ്പാശൻ, സമ്പാനച്ചൻ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ ആദരവോട് ഈ ധന്യവാർത്ത ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സുവിശേഷ ഗീതങ്ങളിലെ 180-ാമത്തെ ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് സമാരംഭിക്കാം. യേശുവേ രക്ഷക, നിന്റെ സന്നിധി വരുന്നു എന്നുള്ള ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു എന്റെ Amen. ഹലോ മാമനച്ച
മാറിക്കുമോർ ദൈവമേ നീ പരിശുദ്ധനാവുന്നു
നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചിറങ്ങിയപ്പെട്ടവനെ ചെയ്യണമേ
ദൈവമേ നീ പരിശുദ്ധനാവുന്നു
നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചിറങ്ങിയപ്പെട്ടവനെ മോടകരണം ചെയ്യണമേ
ദൈവമേ നീ പരിശുദ്ധനാവുന്നു
നീ പരിശുദ്ധനാവുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു പെട്ടവനെ
നമ്മുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ഞങ്ങളുടെ പിതാവേ
പറഞ്ഞു
മറിയമേ നിനക്ക് സമാധാനം മാറിക്കുമോ ശുഭഹോല പോലെ ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്ന ഞങ്ങളുടെ കർത്താവ് വൈശമിക്കാതിന്റെ വലത്ത് ഭാഗത്തെ കുഞ്ഞുങ്ങളോടുകൂടെ ഞങ്ങളെ എണ്ണമേ നിന്റെ ഭയങ്കരമായ രണ്ടാമത്തെ എഴുന്നുള്ള തിങ്കൾ ശപിക്കപ്പെട്ടവരെ നിങ്ങളെ അറിയാത്തത് കൊണ്ട് എന്നെ വിട്ടുപോകുവീനെന്നുള്ള ശബ്ദം നിന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കുമാറാകരുത് സഹോദരന്മാർ തങ്ങളുടെ ഞെരുക്കങ്ങളെയും പുണ്യവാന്മാർ തങ്ങളുടെ സുഹൃത്തുക്കളെയും വഹിച്ചുകൊണ്ട് വരികയും നീ ഓരോരുവനോനോനെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം കൊടുക്കാനായിട്ട് നിന്റെയും നിന്റെ പിതാവിന്റെയും മഹത്വത്തോടുകൂടെ എഴുന്നള്ളുകയും ചെയ്യുന്ന സമയത്ത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്ന് നിത്യരാജ്യത്തെയും പുതിയ ജീവനെയും അവകാശിച്ചു കൊള്ളുകയും എന്ന് പറയുന്നതായ കരുണയും ദയയും സന്തോഷവും നിറഞ്ഞതായ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ പിതാവിന്റെ വചനവും വേചാതനമായ മിശ്രതമ്പുരാനെ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നും ഇതു മുതൽ എന്നേക്ക് എന്റെ സമാധാനം നിങ്ങൾക്ക് വച്ചേക്കുന്നു എന്നും പറഞ്ഞ് തന്റെ ശിഷ്യന്മാർക്ക് നീ സമാധാനം കൊടുത്തതുപോലെ സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ തന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതികൾപ്പോടുകൂടി ആകാശത്തെ പുലർന്ന് യാത്ര ചെയ്യുന്ന ഈ ദിവസത്തിന്റെ ദൂത കർത്താവ് എന്റെ കുറ്റങ്ങൾ മോചിക്കുവാനായിട്ട് അവന്റെ സന്നിധി നീ എന്നെ ഓർക്കണമേ എന്റെ കർത്താവേ രോഗികളെ സുഖമാക്കണമേ വലഞ്ഞിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ദൈവമേ യാതൊരുവിധ ഞെരുക്കങ്ങളും ഉൾപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സഹോദരിയെ സഹായിച്ച് രക്ഷിക്കണമേ ഞങ്ങളെല്ലാം ഇപ്പോഴും നിന്റെ സ്തുതികളെ ഉച്ചരിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധ നാമത്തെ എപ്പോഴും മാറാകണമേ പിതാവുമ്പത്തൊന്നും പരിസരവുമായുള്ള സത്യേകതയുമായ നിവാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും അവനെ സ്തുതിയും ബഹുമാനം യോഗ്യമാകുന്നു ഓശബകുല സുബാൻ ലവൽ മീൻ
പിതൃത്വ പരിശുദ്ധ ആത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ വന്നിയ വൈദിക സഹോദരങ്ങളെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ വീണ്ടും ഒരു ബുധനാഴ്ചയോട് നമുക്ക് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾപ്പാൻ നടന്ന കൃപയോർ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലോകം പലതരത്തിലുള്ള പ്രതിസന്ധികളിലും അതോടൊപ്പം തന്നെ പാപത്തിന്റെ മലിനതകളിലൊക്കെ ഇങ്ങനെ വീണുപോയിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവവചനവും ദൈവസന്നിധിയിലുള്ള ശുശ്രൂഷകളും ഒക്കെ ഒരു പരിധിവരെ അതിൽ നിന്നൊക്കെ വിമോചിതരായിക്കൊണ്ട് ഹൃദയത്തെ കൂടുതൽ വിശുദ്ധിയിലും അതുപോലെ തന്നെ പ്രതിബന്ധങ്ങളിൽ ധൈര്യപ്പെടുത്തിക്കൊണ്ടുമൊക്കെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് അന്ന് നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും സ്തുതിക്കാൻ അർഹിക്കപ്പെടാതെ ലഭ്യമായ നിമിഷങ്ങളൊക്കെ കൂടുതൽ ആത്മീയ കരുത്ത് പ്രാപിക്കാൻ തക്കവണ്ണം അത് ഉപയോഗപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താൻ ദൈവമേ ഞങ്ങൾക്കിടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരും ഏറ്റവും പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടെ ഇതിൽ സംബന്ധിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷെ പലർക്കൊക്കെ അറിയാമായിരിക്കും June 5 ദ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ദിവസമാണ്, ലോക പരിസ്ഥിതി ദിനമായിട്ട്. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ പ്രത്യേകതയായിട്ടൊന്നും തോന്നാറ് ഇല്ലെങ്കിൽ തന്നെയും എന്നാൽ വളരെ പ്രാധാന്യം ഉള്ള ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടായിരിക്കും നമ്മുടെ സഭാ കലണ്ടറിൽ ആ ദിവസം പ്രത്യേകമായിട്ട് സഭയുടെ കലണ്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ പരിസ്ഥിതിയെ മാറ്റിക്കൊണ്ടുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രകൃതിയെ നന്യമായിക്കൊണ്ടൊരു ജീവിതം എന്ന് പറയുന്നത് സാധികരല്ല. വാസ്തവത്തിൽ നമ്മൾ ഈ പ്രകൃതിയിൽ ജീവിക്കുന്നു എന്ന ഉള്ളതിനേക്കാൾ ഉപരിയായി ഈ പ്രകൃതി ഒരു ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഗതിയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. കാരണം ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് പ്രകൃതി എന്നുള്ളതുകൊണ്ട് തന്നെ മനുഷ്യൻ അതിൻ്റെ അകത്തെ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ള പോലെ തന്നെ ആ സന്തോഷം ഉണ്ടാക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യാനുള്ള ഒരു ദിവസമായിട്ടാണ് നമ്മളതിനെ കരുതുന്നത്. പക്ഷേ പ്രകൃതിയിലേക്ക് നോക്കുന്ന അത്ഭുതമാണ്, ഇത്രയും മനുഷ്യർക്ക് ലോകത്തിലെ സകല മനുഷ്യർക്കും താങ്ങായും തണലായിട്ടും ഒരു ദീർഘായുസ് സന്തോഷത്തോടെ ജീവിക്കാൻ ഈ പ്രകൃതി നമുക്ക് ഒരുക്കി തരുന്ന അവസരങ്ങളും അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് കനിഞ്ഞു തരുന്ന വരദാനങ്ങളുമൊക്കെ ഒരുപക്ഷെ നിരന്തരം പൂജ്യമാക്കപ്പെടേണ്ട ഒരു വസ്തു തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. നിരന്തരം നമുക്കറിയാം വേദവസ്തുക്കൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രകൃതി എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഇമേജിലാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഈ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ വേദവസ്തകം രേഖപ്പെടുത്തുമ്പോൾ നിരന്തരം നമുക്കറിയാം പ്രകൃതി സങ്കീർത്തനങ്ങളിലൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട് പ്രകൃതി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പ്രകൃതിയിൽ നിലനിൽക്കുന്ന വിവിധ ഫാക്ടേഴ്സ് വസ്തുതകളൊക്കെ തന്നെ ദൈവത്തെ, കാറ്റായാലും അല്ലെങ്കിൽ വൃക്ഷങ്ങളാണെങ്കിലും സസ്യജലാദികളൊക്കെയാണെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വെള്ളം നിന്നെ കണ്ട് മഹത്വപ്പെടുത്തുന്നു എന്നൊക്കെ നമ്മൾ ഇത്തരം ഉപയോഗിക്കുന്നതാണ്. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും പിന്നെ കളഗോചകങ്ങൾ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു എന്നൊക്കെ ഒരുപക്ഷെ ഈ പിതാക്കന്മാർ ഇതൊക്കെ എഴുതുമ്പോൾ അവർക്കറിയാമായിരുന്നു. പക്ഷെ നമുക്ക് ഈ പ്രകൃതിയോടധികം സമരസപ്പെട്ടു പോകാത്ത മനുഷ്യരായതുകൊണ്ട് പ്രകൃതിയിലെ താളവലയങ്ങളൊന്നും നമുക്കത്ര ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കുറെ കൂടെ ഈ മണ്ണിൽ സാധുകരമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആഴമായി പ്രകൃതിയിൽ അലിഞ്ഞിറങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ള പ്രകൃതി പോലെ തന്നെ ജീവിച്ചിട്ടുള്ള മനുഷ്യർക്കൊക്കെ ഈ പ്രകൃതിയിലെ താളങ്ങളെയൊക്കെ അല്ലെങ്കിൽ താളങ്ങളുടെ അർത്ഥങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രകൃതിയുടെ സ്പന്ദനങ്ങളെ ഒരു പ്രാർത്ഥനയുടെ ഒരു രൂപമായിട്ട് ഇവരെ പ്രാർത്ഥനകളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനകളിലൊക്കെ ഏറ്റവും ഹൃദ്യമായ ആരാധനകളൊക്കെ പ്രകൃതിയിൽ നിന്നും എടുത്ത വസ്തുക്കളെ, നമുക്കറിയാമല്ലോ ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ക്രിസ്തുവിന്റെ ഓർമ്മയെ ഓലയുടെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ പ്രതിനിധിയായ പിന്നെ തെങ്ങിന്റെ ഓലയുടെ സൈത്തിൻ കൊമ്പുകളുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് നമ്മൾ പൂക്കളൊക്കെ ഇട്ടാണ് നമ്മൾ അതിനെ വരവേൽക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി അവസിക്കുന്ന പെന്തക്കോസ്തി പെരുന്നാള് ജലത്തിന്റെ തളിക്കൂടിയാണ് ആ ഒരു ശുശ്രൂഷ നമ്മൾ കൊണ്ടാടുന്നത്. ഇങ്ങനെ നമ്മൾ വിവിധങ്ങളായി സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകൾക്കൊക്കെ ഈ പ്രകൃതിയിൽ നിന്ന് രൂപപ്പെട്ട വിഭവങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു ആരാധനാ ശൈലികൾ നമ്മുടെ പുതിയ നിമിഷത്തിലാണെങ്കിൽ പഴയ നിമിഷത്തിലൊക്കെ അല്ലെങ്കിൽ അത് കേവലം ഒരു ക്രൈസ്തവ മതത്തിൽ മാത്രമൊന്നുമല്ല, എല്ലാ മതങ്ങളിലും ഇങ്ങനെ പ്രകൃതിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആരാധനാ ശൈലികളൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രകൃതിയെ ആരാധ്യ വസ്തു എന്നുള്ളതിനേക്കാൾ ഉപരിയായി പ്രകൃതിക്കൊപ്പം മനുഷ്യരും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ബോധവചനകളിലേക്കാണ് ഈ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു രൂപം. പക്ഷെ മറ്റു മതങ്ങളും ഒക്കെ പ്രകൃതിയെ തന്നെ ദൈവമായിട്ട് കാണുകയും പ്രകൃതിയിലെ ശക്തികളെ ആരാധനാമൂർത്തികളായിട്ട് അംഗീകരിക്കുകയും ചെയ്യപ്പെടും. നമ്മളതല്ല, പ്രകൃതിയും പ്രകൃതി ശക്തിക്കും ഒപ്പം നിന്നുകൊണ്ട് മനുഷ്യനും ദൈവത്തെ ആരാധിക്കുന്ന ഒരു അസാധാരണമായ ഒരു ബോധവനങ്ങളിലേക്കാണ് നമ്മുടെ വിശ്വാസങ്ങളും ആരാധനാ ശൈലികളൊക്കെ ഉയർന്നിട്ടുള്ളത്. എന്തുതന്നെയാണെങ്കിലും ഈ ആരാധനകളൊക്കെ നമ്മൾ വെച്ച് നടത്തുമ്പോഴൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കുവാനും പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയെ തന്നെ ദൈവത്തെ സ്തുതിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു ചിന്തയിലേക്ക് മനുഷ്യനെ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ ദൈവവിശ്വാസങ്ങളൊക്കെ ഇന്ന് മലിനപ്പെടുമ്പോൾ ആ ദൈവവിശ്വാസം മലിനപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെ അന്യമാക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് പ്രകൃതിയെ തന്നെയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുക, പ്രകൃതി അമ്മയുടെ അമ്മയെ ചൂഷണം ചെയ്യുന്ന ഒരു ലോകമാണ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും മനുഷ്യന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയും ഒക്കെ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ ഒരിക്കലും മനുഷ്യന്റെ രക്ഷയില്ലാത്ത ഒരു ഒരു ഭീകര അന്തരീക്ഷത്തിലേക്ക് കുറെ കഴിയുമ്പോഴത്തേക്ക് പ്രകൃതിയുടെ രൂപം മാറ്റപ്പെടും എന്ന് പ്രകൃതി സ്നേഹികളൊക്കെ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എത്ര ചെവിക്കൊള്ളുന്നുണ്ട് ഉൾക്കൊള്ളുന്നുള്ളത് ഇന്നത്തെ ആളുകൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ് ഏതൊരു പരമാർത്ഥം. ഏതായാലും ഈ ലോക പ്രകൃതി ദിനം ലോകം മുഴുവൻ ആദരിക്കുമ്പോൾ പ്രകൃതിയോടൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിക്കാൻ, ഈ പ്രകൃതിയെ നമ്മളെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് മഹത്വപ്പെടുത്തുവാൻ തക്ക ഓണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ദൈവവചന സ്തുതി നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ടോജോ ബേബി അച്ഛനാണ്. അച്ഛന് ഫിലഡൽഫിയയിൽ ആണ് അച്ഛൻ താമസിക്കുന്നത്. അച്ഛന് ഫിലാഡൽഫിയയിൽ താമസിച്ചുകൊണ്ട് തന്നെ അഭിയന്നെ തിരുമനത്തിന്റെ ഇവിടുത്തെ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനമാണ്. തിരുമനസിന്റെ താല്പര്യം അനുസരിച്ച് വിവിധ സ്ഥലങ്ങളിലൊക്കെ അച്ഛന് ശുശ്രൂഷ നിർവഹിക്കുന്നു. അദ്ദേഹം കൊട്ടാരക്കര ഭദ്രാസനത്തിലെ ഒടനാവട്ടം എന്ന് പറയുന്ന ദേശത്തിലെ താമസിക്കുന്ന അവിടുത്തെ പള്ളിയിലൊരു മെമ്പറാണ്. അച്ഛനെ വിവാഹം കഴിച്ച് ഇമിഗ്രന്റ് ആയിട്ട് അമേരിക്കയിലേക്ക് കടന്നു വന്നതാണ്. ആദ്യമായിട്ടാണ് അച്ഛൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് എങ്കിലും അച്ഛൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവോചന ശുശ്രൂഷകരാണെന്നുള്ളത് എനിക്ക് അച്ഛനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൈവോചന ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുവാനും അത് ആശയങ്ങളെ മറ്റുള്ളവർ കൺവേ ചെയ്യാനുള്ള ഒരു പ്രത്യേക അസാധ്യ കഴിവുള്ള ഒരു വൈദികനാണ്. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ടോജോ ബേബി അച്ഛനെ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും അനുതാപത്തിന്റെ കീർത്തനത്തിന്റെ ഏതാനും ഈരടികൾ ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന് ദൈവോചന ശുശ്രൂഷത്തിൽ പ്രവേശിക്കുന്നതാണ്. കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അരുളണമേ എന്നുള്ള ഗീതത്തിന്റെ ആദ്യ ഭാഗം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, പിടയാധികാരം ചെയ്തതിനാ മുന്നേ കാണതു വഷളായി. കർത്താവേ സുസ്ഥിരവും ധ്യാനത്തിനായി പ്രിയപ്പെട്ട അച്ഛനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ഗുഡ് മോർണിംഗ്. നമ്മൾ എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, എന്നെ ശ്രവിക്കുന്ന വിശ്വാസികളായ സഹോദരങ്ങളെ, സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ഒരു മീറ്റിംഗിൽ ഇത് രണ്ടാമതാണ് പങ്കെടുക്കുന്നത്. രണ്ട് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഇതുപോലെ വെള്ളിയാഴ്ച ദിവസം മാർത്തോമറി സമാജത്തിന്റെ ഒരു സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയുണ്ടായി. ദൈവതിരുമുമ്പാകെ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് അല്പനേരം ഒരു ചെറിയ വേദപുസ്തക പഠനം, ഒരു വേദപുസ്തക ഭാഗത്തെ പറ്റി ഒരു പഠനം നടത്താമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം സ്വർണ വെള്ളിയാഴ്ച എന്നാണ് നമ്മള് നമ്മുടെ ആരാധനാ കലണ്ടറില് വിശേഷിപ്പിക്കപ്പെടുന്നത്. പെന്തിക്കോസ്തി കഴിഞ്ഞു വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച അന്ന് ആ സ്വർണ വെള്ളിയാഴ്ച എന്ന് വിളിക്കപ്പെടാൻ കാരണമായ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ 3:1-10 വാക്യങ്ങൾ. നമുക്ക് പരിചിതമായ സംഭവമാണ് പെന്തിക്കോസ്തയുടെ പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനം നടക്കുന്ന സംഭവത്തിന് ശേഷം പത്രോസും യോഹന്നാനും ഒരുമിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് വാതിൽക്കൽ വെച്ച്, ദേവാലയത്തിന്റെ ഒരു വാതിലിൽ വെച്ച് ഒരു മുടന്തനെ, പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യനെ കാണുകയും ആ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അവിടെ വളരെ ക്രിസ്തീയ ചരിത്രത്തിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു ഒരു വാചകമുണ്ട് പത്രോസിൻ്റെത്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക. ഇത് പത്രോസ് പറഞ്ഞതിന് ശേഷം ജന്മന മുടന്തനായ അല്ലെങ്കിൽ നടക്കാൻ കഴിയാതെ ഒരിടത്ത് മാത്രം ഇരുന്ന കൂട്ടുകാർ ചുമന്നുകൊണ്ട് ഒരിടത്ത് കൊണ്ട് ഇരുത്തുകയും അവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു എന്നാണ് നമ്മൾ മലയാളം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഹി ലീപ്ഡ് എന്നാണ് അവിടുത്തെ വാക്ക്, അതായത് കുതിച്ചെഴുന്ന് നടക്കുക മാത്രമല്ല തുള്ളിച്ചാടി പോയി എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ ഈ ഒരു ഇതൊരു ഹീലിംഗ് മിറക്കിൾ കൂടെയാണ്. നമ്മൾ മാത്രമല്ല ശിഷ്യന്മാർ ചെയ്യുന്ന ആദ്യത്തെ ഹീലിംഗ് മിറക്കിളാണ്, ആദ്യത്തെ സൗഖ്യദാന ശുശ്രൂഷയാണ്. അതിനുശേഷം അപ്പോസ്തല പ്രവർത്തികൾ പല അത്ഭുതങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷെ ഇത് ആദ്യത്തേതാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ സ്വാഭാവികമായിട്ട് നമ്മൾ സുവിശേഷങ്ങളിലെ ഹീലിംഗ് മിറക്കിൾസുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കും. അവിടെ അന്നൊരു ഒരു ഒരു പ്രധാന വ്യത്യാസം നമുക്ക് അവിടെ കാണും. ഇവിടെ ഈ മനുഷ്യൻ ഭിക്ഷ ചോദിച്ചാണ് പത്രോസിനോടും യോഹന്നാനോടും സമീപിക്കുന്നത്, അല്ലെങ്കിൽ അവരെ 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 നോക്കുന്നത്. കാരണം ഈ മനുഷ്യർ അവനെന്തെങ്കിലും കൊടുത്ത് സഹായിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ കർത്താവിന്റെ സൗഖ്യദാന ശുശ്രൂഷകളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു സംഗതി, ഒന്നുകിൽ ഈ സൗഖ്യദാനം ആഗ്രഹിക്കുന്ന ആള്, അല്ലെങ്കിൽ രോഗക്കിടക്കയിലായിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആള്, അവർക്ക് അവർക്കൊരു വിശ്വാസമുണ്ട്, ക്രിസ്തുവാണ് സൗഖ്യം നൽകുന്നത് എന്നുള്ള വിശ്വാസത്തിൽ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരികയും ക്രിസ്തു അവരുടെ വിശ്വാസം കണ്ടിട്ട്, നിന്റെ വിശ്വാസം കണ്ടിട്ട് അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ളവരുടെ വിശ്വാസം കണ്ടിട്ട് ഞാൻ നിനക്ക് സൗഖ്യം തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കർത്താവോട് സൗഖ്യം കൊടുക്കുന്നത്. അന്നേരം വിശ്വാസം എന്ന് പറയുന്നത്, ഫെയ്ത്ത് എന്ന് പറയുന്നത് ഹീലിംഗിന്റെ ഒരു ഒരു ഫണ്ടമെന്റൽ ഒരു ബേസിസ് ആയിട്ട് സുവിശേഷങ്ങളില് ക്രിസ്തുവിന്റെ ഹീലിംഗ് മിറക്കിൾസിൽ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസമുള്ളവർക്കാണ് സൗഖ്യം ലഭിക്കുന്നത്. പക്ഷെ ഇവിടെ ഇവിടെ അങ്ങനെ ഒരു സംഗതിയില്ല. അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഈ സൗഖ്യം ലഭിക്കേണ്ട മനുഷ്യന് സൗഖ്യം ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് അദ്ദേഹം ഈ മുടന്തനായ മനുഷ്യൻ ശിഷ്യന്മാരെ സമീപിക്കുകയും അങ്ങനെ സൗഖ്യം ലഭിക്കുകയും ചെയ്യുമല്ല, മറിച്ച് ഭിക്ഷ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ പെട്ടെന്ന് ശിഷ്യന്മാർ നോക്കിയിട്ട് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കൂ എന്ന് ശിഷ്യന്മാർ പെട്ടെന്ന് പറയുകയാണ്. എന്നിട്ട് മുഖത്തേക്ക് നോക്കുന്ന മനുഷ്യനോട് പറയുകയാണ്, നിനക്ക് പൊന്നോ വെള്ളിയോ തരാനൊന്നുമില്ല, നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. അതൊരു ഒരു വ്യത്യസ്തമായ ഒരു ഒരു ഹീലിംഗ് മിറക്കിളാണ്. ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ആ സംഭവം പറയുന്നത്, അവതരിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഈ അപ്പോസ്തല പ്രവർത്തികൾ 2, 3, 4 രണ്ടാം അധ്യായം തുടങ്ങുന്നത് പെന്തക്കോസ്തയുടെ നരേഷനോട് കൂടിയാണ്. അത് കഴിഞ്ഞാണ് ഈ ഹീലിംഗ് മിറക്കിൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഹീലിംഗ് മിറക്കിളിന് ശേഷം പത്രോസ് വീണ്ടും ഒരു നീണ്ട പ്രസംഗം ക്രിസ്തുവിനെ പറ്റി നടത്തുന്നു. ആ പ്രസംഗത്തിന് ശേഷം അതൊരു കോൺഫ്ലിക്ട് സീൻ പോലെയായിട്ട് മാറുകയാണ്. അവിടെ ജെറുസലേം ദേവാലയത്തിലെ അധികാരികൾ വന്നിട്ട് അവരെ തടയുകയും അവരോട് സംവാദത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം അതിന്റെ അവസാനം വീണ്ടും 4 വായിച്ചു തീരുമ്പോൾ 2 നമ്മൾ തുടക്കത്തിൽ വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് വീണ്ടും അവരുടെ മുകളിലെല്ലാം വന്നു, അവരിരുന്നിടമെല്ലാം കുലുങ്ങി, അവർ പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ചു, വീണ്ടും ജനം വിശ്വസിച്ച് അവരോടൊപ്പം കൂടി മാമോദീസായിട്ട് സഭയോട് ചേരുന്നു. അന്നേരം ഈ ഇതൊരു 2 തുടങ്ങുന്നത് തൊട്ട് 4 അവസാനിക്കുന്നിടം വരെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് പറയുന്നത്. അതിന്റെ സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് ഈ ഹീലിംഗ് മിറക്കിളിലൂടെ വരുന്നത് എന്ന് പറയുമ്പോൾ, ഇതൊരു ഈ ഹീലിംഗ് മിറക്കിള് ഒരു 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 സൗഖ്യദാന ശുശ്രൂഷ മാത്രമല്ല, ഇതൊരു അന്ത്യകാലത്തിന്റെ അടയാളമായിട്ടാണ് ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് ഈ സൗഖ്യദാന ഹീലിംഗ് മിറക്കിൾ അവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. അതായത് സൈൻ ഓഫ് എസ്കറ്റോളജിക്കൽ ഒരു എസ്കറ്റോളജിക്കൽ റെവലേഷൻ അല്ലെങ്കിൽ ഒരു എസ്കറ്റോളജിക്കൽ ടൈം എസ്കറ്റോളജിക്കൽ സൈൻ ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട്. വേദഭാഗം അങ്ങോട്ട് വായിച്ച് നമ്മൾ വരുമ്പോ തുടക്കത്തിൽ തന്നെ പറയുന്നത് 9 AM നേരത്താണ് അവർ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. 9 AM എന്ന് പറയുമ്പോൾ നമ്മുടെ സമയം അനുസരിച്ച് വൈകിട്ട് 3 AM അല്ലെങ്കിൽ 3 AM കഴിഞ്ഞുള്ള സമയമാണ്, ഒരു ദിവസത്തിന്റെ അവസാന സമയമാണ്. അന്നേരം ഒരു യാചകൻ ഒരു ഒരു ബെഗറിനെ ഒരു ദിവസം അവസാനിക്കുന്ന സമയത്ത് കൂട്ടുകാര് കൊണ്ട് ചെന്ന് ഇരുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു യാചിക്കുന്ന ആൾക്ക് ഒരു ആവശ്യത്തിന് അവര് ഒരുപാട് അല്ലെങ്കിൽ ആവശ്യത്തിന് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ പോയി ഇരുത്തണം, രാവിലെ കൊണ്ടിരുത്തണം. അന്നേരം രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരാണ് വലിയ ജനക്കൂട്ടം ഒരു ശീലം ദേവാലയത്തിലേക്ക് വന്നിട്ടുണ്ട്. അവര് ഈ ഉച്ച കഴിഞ്ഞു കൊണ്ടിരുത്തുമ്പോ അതെല്ലാം മിസ്സായി പോവുകയാണ്. ആ ഒരു വലിയ ജനക്കൂട്ടം ഇല്ലാതെ വൈകിട്ട് കൊണ്ടിരുത്തുക എന്ന് പറയുന്നത് അതൊരു മനഃപൂർവ്വമായിട്ടാണ് 9 AM നേരം എന്നുള്ളത് അവിടെ എഴുതി ചേർത്തിരിക്കുന്നത് എന്നാണ് അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അത് ഈ അന്ത്യകാലം എന്നുള്ളതിന്റെ ഒരു സൂചനയെ പറ്റിയാണ് ഈ 9 AM നേരത്തെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ യാചകനെ അവന്റെ സുഹൃത്തുക്കളായി ചിലർ അവനെ ചുമന്നുകൊണ്ട് അവിടെ കൊണ്ടുപോയിരുന്നു. അത് മാത്രമല്ല അവിടെ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ സൗഖ്യപ്പിക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുക നടന്നുപോയി എന്നല്ല അവിടെ സുവിശേഷകൻ എഴുതിയിരിക്കുന്നത്. അവൻ കുതിച്ചു ചാടി എഴുന്നേറ്റു, എഴുന്നേറ്റും നടന്നും തുള്ളിയും ദേവാലയത്തിലേക്ക് കടന്നുപോയി. രണ്ട് ഗ്രീക്ക് വാക്കുകൾ വളരെ പ്രത്യേകിച്ച് അവിടെ ഹലോമിനോസ് എക്സലോമന ആയി എന്ന രണ്ട് എക്സലോമായി രണ്ട് വാക്കുകൾ, അത് ആ രണ്ട് ഗ്രീക്ക് വാക്കുകൾ അവിടെ പ്രയോഗിക്കുമ്പോൾ അവന് അതൊരു പ്രത്യേക എക്സ്പ്രഷനാണ്. അവൻ കുതിച്ചു ചാടി തുള്ളിച്ചാടി ദേവാലയത്തിനുള്ളിലേക്ക് പോയി എന്ന് പറയുന്നത് അവിടെ ചില പഴയ നിയമ വേദഭാഗങ്ങളുടെ ഒരു ഒരു റെസണൻസ് അവിടെ കിടപ്പുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മള് യെശയ്യാപ്രവചനം 35 അധ്യായം അതൊരു റെസ്റ്റോറേഷൻ പീരീഡിനെ പറ്റിയുള്ള ഒരു ഒരു പ്രവചനമാണ്. ഇസ്രായേലിനെ തിരികെ കൊണ്ടുവരുമ്പോൾ അവിടെ എന്തെല്ലാം സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു പ്രവചന ഭാഗമാണ്. അവിടെ മരുഭൂമി വീണ്ടും ഉദ്യാനമായി തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നിർജ്ജന പ്രദേശം ഉല്ലസിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോ അതിന്റെ 6 വാക്യത്തിൽ പറയുന്നുണ്ട്, അന്ന് മുടന്തൻ മാലിമയെ പോലെ ചാടും, ഊമന്റെ നാവ് ഉല്ലസിച്ച് പോഷിക്കും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. അതെ, അന്ന് മുടന്തൻ മാലിമയെ പോലെ ചാടും എന്ന് ചോദിച്ചാൽ അന്ത്യകാലത്ത് അല്ലെങ്കിൽ ഇസ്രായേലിനെ റീസ്റ്റോർ ചെയ്യുന്ന ഇസ്രായേലിനെ പുനഃസ്ഥാപിക്കുന്ന ഒരു അന്ത്യകാലം അത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ. ആ അന്ത്യകാലത്തിൽ മുടന്തൻ മാലിനെ പോലെ തുള്ളിച്ചാടും. ഇവിടെ ഈ ഹി ലീപ്ഡ് ആൻഡ് വോക്ഡ് എന്ന് എഴുതിയിരിക്കുന്ന ആ പദവും യെശയ്യാപ്രവചകൻ 35 അധ്യായത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന പദവും ഒന്ന് തന്നെയാണ്. അതിന്റെ രണ്ട് രൂപങ്ങളാണ്. അന്നേരം ഈ അവസാന കാലത്തെ പറ്റിയുള്ള പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ പൂർത്തീകരണം എന്നുള്ള രീതിയിലാണ് ഇവിടെ മുടന്തനായ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പോയി എന്ന് എഴുതിയിരിക്കുന്നത്. അതിനെപ്പറ്റി യെശയ്യാപ്രവചനത്തിന്റെ പഴയ നിയമ യഹൂദന്മാരെ വ്യാഖ്യാനിക്കുന്ന തർഗൂമിനകത്ത് പറയുന്നത് ലെയിം മാൻ ലീപ്പിംഗ് ഈസ് എ സൈൻ ഓഫ് സാൽവേഷൻ ഫോർ ദ ഹോൾ പീപ്പിൾ എന്നുള്ളതാണ്. സർവജനത്തിനും രക്ഷയുണ്ടാകും എന്നുള്ളതിന്റെ ഒരു അടയാളം എന്നുള്ള രീതിയിലാണ് ഒരു ഒരു മുടന്തനായ മനുഷ്യൻ കുതിച്ചു ചാടുക എന്നുള്ളത് യെശയ്യാപ്രവചകൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് യഹൂദന്മാർ അതിനെ വ്യാഖ്യാനിച്ച് പറയുന്നത് തന്നെ. അതുപോലെ തന്നെ വേറൊരു ഒരു 9 AM നേരം എന്നുള്ള സമയം കുതിച്ചു ചാടി നടക്കുക. 3rd ഒരു സംഗതി, ഈ ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് ഈ സംഭവം എഴുതുമ്പോ ആവർത്തിച്ച് പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് അവൻ ഭിക്ഷയാചിക്കാൻ വേണ്ടി സുന്ദരമെന്ന് ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഇരിക്കുക എന്നുള്ളത്. ഈ അവിടെ ഒരു രണ്ട് വാക്കുകളുടെ ഒരു പ്രത്യേക ഉപയോഗം കൊണ്ട് ഭിക്ഷയാചിക്കുക എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അവൻ വല്ലതും ഭിക്ഷ കിട്ടും എന്ന് വിചാരിച്ച് ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കി ഏറ്റവും അവസാനം പറയുന്നുണ്ട്, ഇവനായിരുന്നു അവിടെ ഭിക്ഷയച്ചുകൊണ്ട്, ദേവാലയ ഗോപുരത്തെങ്കിൽ ഭിക്ഷയച്ചുകൊണ്ട് ഇരുന്നവരെന്ന് പറയുന്നത്. ഈ ഭിക്ഷ എന്നുള്ളത് ഭിക്ഷ എന്നുള്ളതും ടു ബെഗ് അല്ലെങ്കിൽ ടു ബെഗ് എന്ന ഇംഗ്ലീഷ് വാക്ക്, അതും മേഴ്സി കരുണ എന്നതിന്റെ ഗ്രീക്ക് വാക്കിന്റെ മൂല വാക്ക് എന്ന് പറയുന്നത് ഏലയോ എന്ന വാക്ക്. ഇത് രണ്ടും ഭിക്ഷയാചിക്കുക എന്ന് പറഞ്ഞാൽ കരുണ ചോദിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു ഒരു വാക്ക് അവൻ ചോദിച്ച കരുണ എന്താണെന്ന് ചോദിച്ചാൽ അവന് ഈ താൽക്കാലികമായ ഒരു ധനസഹായം എന്നുള്ള ഒരു കരുണ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൻ ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കുന്നത്. പക്ഷെ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് അവന് ലഭിക്കുന്നത് ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ അന്ത്യകാലത്ത് ദൈവം തന്റെ ജനത്തിൽ ചൊരിയുന്ന കരുണ, ആ കരുണയാണ് സൗഖ്യം എന്ന് പറയുന്നത്. ഈ അന്ത്യകാലം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ അതിനകത്തൊരു ഒരു പ്രോബ്ലം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു യഹൂദന്മാർക്ക്. അന്ത്യകാലം എന്നുള്ളത് ജഡ്ജ്മെന്റ് പീരീഡ് ആണ് എന്നുള്ളത് ക്രിസ്തു അത് മറിച്ച് അത് തിരുത്തി കൊടുക്കുന്നുണ്ട്. അന്ത്യകാലം എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ജഡ്ജ്മെന്റ് അല്ല, ഇറ്റ്സ് എ പീരീഡ് ഓഫ് മേഴ്സി. ദൈവത്തിന്റെ കരുണ സകല സൃഷ്ടിയിലും ചൊരിയപ്പെടുന്ന സമയത്തെയാണ് അന്ത്യകാലം എന്ന് വിളിക്കപ്പെടുന്നത്. അന്നേരം ആ കരുണ ഇവൻ ഒരു താൽക്കാലികമായ ഒരു വേൾഡിലി ഒരു ഹെൽപ്പ് അവൻ അങ്ങോട്ട് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുമ്പോൾ ശിഷ്യന്മാർ കൊടുക്കുന്നത് ദൈവത്തിന്റെ ആത്യന്തികമായ കരുണയാണ്. ആ കരുണയിലാണ് അവൻ സൗഖ്യം പ്രാപിക്കുന്നത്. അതുപോലെ അവിടെ ആ ദേവാലയ ഗോപുരത്തിന്റെ ആ പേരിനകത്ത് ഒരു ഒരു സംഗതിയുണ്ട്. സുന്ദരം എന്ന ഗോപാലയ ദേവാലയ ഗോപുരവാതിൽക്കൽ എന്നാണ് പറയുന്നത്. ഈ ആർക്കിയോളജിക്കൽ സ്റ്റഡി നടത്തുമ്പോൾ ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിൽക്ക് വാതില് കണ്ടെത്താൻ അവര് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അത് മറ്റ് ചില വാതിലുകൾ എരുഷലേം ദേവാലയത്തിന്റെ പല വാതിലുകൾക്ക് പല പേരുകളാണ്. അതിലൊന്നിൽ പോലും ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിൽ ഏതാണെന്ന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ സുന്ദരം എന്ന് പറയുന്നത് ഹൊറൈസ് എന്ന വാക്ക HORAIS എന്നുള്ള ഹൊറൈസ് ഹോറ സമയം എന്ന വാക്കിന്റെ ഒരു ഡെറിവേറ്റീവ്. അന്നേരം ആ വാക്കിന്റെ അർത്ഥം സത്യത്തിൽ സുന്ദര എന്തുകൊണ്ട് സുന്ദരം എന്നുള്ള വാക്കിലേക്ക് നമ്മൾ പോകണം. ആ വാക്കിന്റെ അർത്ഥം ഇറ്റ് ബി റൈപ്പൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. അത് സുന്ദരമാകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ഇറ്റ് വാസ് റൈപ്പൻഡ് ഓർ ഇറ്റ് വാസ് ഡെവലപ്ഡ്. പൂർണ്ണത എത്തിയത് കൊണ്ട് സുന്ദരമായി തീർന്ന ഒന്ന് എന്ന് ആ വാക്കിനൊരർത്ഥമുണ്ട്. ഹൊറായിയോസ് അല്ലെങ്കിൽ ഹൊറായിയോൺ എന്ന വാക്കിന് ദ ടൈം ഓഫ് ഫുൾഫിൽമെന്റ് എന്നുകൂടെ ഒരർത്ഥമുണ്ട്. അന്നേരം ആ ടൈം ഓഫ് ഫുൾഫിൽമെന്റ് എന്ന അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് സുന്ദരം എന്ന ഹൊറായിയോൺ അല്ലെങ്കിൽ ഹൊറായിയോസ് എന്ന ആ ദേവാലയ വാതിൽക്കലിന് ആ പേരുകൂടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത്. അതായത് ഇറ്റ് ഈസ് ദ ടൈം ഓഫ് ഫുൾഫിൽമെന്റ് എന്നാണ്. അതായത് ആ ഫുൾഫിൽമെന്റ് ടൈമിലാണ് ഈ മനുഷ്യൻ ഈ മുടന്തനായ മനുഷ്യൻ അവിടെ ഇരുന്ന് ശിഷ്യന്മാരുടെ കീഴിലേക്ക് ഭിക്ഷ ചോദിക്കുന്നത്. അത് ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടൈം ഓഫ് പെന്തിക്കോസ്തി. അതായത് ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഡിസെൻഡിങ് ഓഫ് ഹോളി സ്പിരിറ്റ്. അതിനെ പറ്റിയാണ് ഈ ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് അവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അന്ത്യകാലത്ത് അതാണ് തൊട്ട് മുമ്പ് തന്നെ രണ്ടാം അധ്യായത്തില് യോവേൽ പ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് എഴുതുന്നുണ്ട്. അന്ത്യകാലമാകുമ്പോൾ തന്റെ ആത്മാവിനെ പകരും എന്നുള്ള രീതിയിൽ ആണല്ലോ പെന്തിക്കോസ്തിയെ പറ്റി പറയുന്നത് തന്നെ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും എന്നുള്ളത്. അന്നേരം അതാണ് നമ്മൾ ഈ ഒരു ഇതൊരു ഹീലിംഗ് മിറക്കിൾ മാത്രമല്ല, ഇറ്റ് ഇസ് എ സൈൻ ഓഫ് എസ്കറ്റോളജി. അതായത് പഴയ എന്ന് പറയുമ്പോൾ അവിടെ ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് മനസ്സിലാക്കുകയും നമ്മളോട് പറയുകയും ചെയ്യുന്ന ഒരു സംഗതി, പഴയ നിയമ പ്രവാചകന്മാർ അന്ത്യകാലം എന്ന് പറഞ്ഞിരുന്ന ആ ഒരു കാലം എന്ന് പറയുന്നത് സഭയുടെ ആദ്യ ദിനങ്ങളാണ്. The last time that's prophesied by the Old Testament, it is the beginning of the church. അന്നേരം അതാണ് ഈ ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് അവിടെ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. അന്നേരം ഈ രണ്ടും മൂന്നും നാലും അധ്യായങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. അന്നേരം ഈ അന്ത്യകാലം, ഈ അന്ത്യകാലം എന്ന് പറയുന്നത് സഭയുടെ ജനനകാലമാണ്, അല്ലെങ്കിൽ സഭയുടെ ആദ്യകാലമാണ്. അന്നേരം നമ്മൾ ജീവിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്നേരം ഇത് പത്രോസിനും പത്രോസും പിന്നീട് പ്രസംഗിക്കുന്നിടത്തും എല്ലാം നമുക്ക് ഈ ഒരു വ്യാഖ്യാനമാണ് നമ്മൾ കണ്ടുകൊണ്ട് തുടർന്നും കാണാൻ പോകുന്നത്. അന്നേരം ഇത് ഈ ഹീലിംഗ് മിറക്കിളിനെ ഒരു എസ്കറ്റോളജിക്കൽ സൈനായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടും. എന്തുകൊണ്ട് ഇവിടെ മുടന്തനായ മനുഷ്യന്റെ വിശ്വാസത്തെ പറ്റി പറയുന്നില്ല? കാരണം ഇത് ആത്യന്തികമായിട്ട് പത്രോസിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ സൗഖ്യദാനം എന്ന് പറയുന്നത്. ഇവിടെ ഈ മുടന്തന്റെ വിശ്വാസത്തിലല്ല, ഈ പത്രോസിന്റെയും യോഹന്നാന്റെയും അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ വിശ്വാസമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ സുവിശേഷവുമായിട്ട് പുറകോട്ട് ചിന്തിക്കുമ്പോൾ പത്രോസിന്റെ അവിശ്വാസത്തെ പറ്റി നമ്മൾ പല പ്രാവശ്യം കാണുന്നുണ്ട് അല്ലെ. കടലിൽ നടക്കാൻ ശ്രമിക്കുന്നത് പത്രോസ് തന്നെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നിന്നെ പ്രതി സകലം ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നതാണ്, ഞങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? സുവിശേഷം 19 അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, പിറവിയിലെ നടക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാനുള്ള വിശ്വാസത്തിന്റെ സ്ഥൈര്യം, അതാണ് പത്രോസിനും മറ്റു ശിഷ്യന്മാർക്കും കിട്ടിയത്. യേശുവിന്റെ പിന്നാലെ ചെന്നതിന് അവർക്ക് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ ആ വിശ്വാസമാണ് അവർക്ക് കിട്ടിയത്. ആ വിശ്വാസത്തിലാണ് അവർ ഈ മുടന്തനായ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നടത്തിക്കുന്നത്. അത് ആ മുടന്തനായ മനുഷ്യന്റെ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ ആ മനുഷ്യനോട് അവന്റെ ജീവിതകാലത്തിൽ അതിനു മുമ്പും അതിന് പിന്നീടും ആരും പറയാൻ പോകുന്നില്ല, നടക്കാൻ വയ്യാത്ത ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയുകയാണ് നീ എഴുന്നേക്കുക എന്ന് പറയുന്നത് തന്നെ അത് പറയണമെങ്കിൽ നമുക്കൊരു ഒരു കറേജ് വേണം. ആ കറേജ് എന്ന് പറയുന്നത് ദാറ്റ് കംസ് ഫ്രം ദ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അതാണ് പത്രോസിനെ അത് പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അന്നേരം ഇത് ഈ സൗഖ്യപ്പെടുന്ന മനുഷ്യന്റെ വിശ്വാസമല്ല, സൗഖ്യം കൊടുക്കുന്ന ആ ശിഷ്യന്റെ വിശ്വാസമാണ് ഈ ഒരു സൗഖ്യദാനത്തിന്റെ അടയാളത്തെ സുവിശേഷങ്ങളിലെ സൗഖ്യദാന ശുശ്രൂഷയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത്. അന്നേരം ഇത് നമ്മള് ക്രിസ്ത്യാനികൾ ഒരു ആസ് എ ഡിസൈപ്പിൾ, നമ്മൾ ഓരോരുത്തരും ഒരു ഡിസൈപ്പിൾ എന്നുള്ള രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ പറ്റിയും ഒന്ന് റീതിങ്ക് ചെയ്യാനും അതൊന്ന് സെൽഫ് എക്സാമിൻ ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഒരു 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 വേദഭാഗം കൂടിയാണ് പത്രോസ് പറയുന്ന ആ ഒരു വിശ്വാസത്തിന്റെ ആത്മധൈര്യത്തിൽ പത്രോസ് പറയുന്ന ആ ഒരു ആഹ്വാനം, എഴുന്നേറ്റ് നടക്കുക, എനിക്ക് തരാൻ പൊന്നും വെള്ളിയും ഒന്നുമില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് ഒരു നടക്കാൻ വയ്യാത്ത മനുഷ്യനെ എന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ആ ആത്മധൈര്യം, നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു നമ്മുടെ വിശ്വാസവുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ നമുക്ക് അങ്ങനെ എന്ത് പറയാനായിട്ട് പറ്റും? നമ്മുടെ വിശ്വാസത്തിന് അങ്ങനെ ഒരു ആത്മധൈര്യമുണ്ടോ? ഒരു ഒരു പ്രതീക്ഷയില്ലാതെ നിലത്ത് മാത്രം കിടന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കാനുള്ള, അവന്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാനുള്ള ഒരു വിശ്വാസത്തിന്റെ ആത്മധൈര്യം. ഇത് അത് നമ്മളെല്ലാരും പോയി തളർന്നു കിടക്കുന്ന മനുഷ്യനെ പിടിച്ച് എഴുന്നേൽപ്പിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ആത്മധൈര്യം എന്താണെന്ന് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു 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 രസകരമായ കഥ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ കഥ പല പലരുടെ പേരിൽ പറയപ്പെടുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഞാൻ വായിച്ചത് തോമസ് അക്വിനാസ് എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ മധ്യകാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതന്റെ പേരിലാണ്. അദ്ദേഹം ഈ
വത്തിക്കാനിലെ
പോപ്പിനെ സന്ദർശിക്കാനായിട്ട് ചെന്നപ്പോ പോപ്പ് വത്തിക്കാനിലെ സകലവിധ ആഡംബരങ്ങളും അക്വിനാസിനെ കാണിച്ചിട്ട് ഇങ്ങനെ അവർ നടക്കുന്ന വഴിക്ക് പോപ്പ് അക്വിനാസിനോട് പറയുകയുണ്ടായി, പ്രിയപ്പെട്ട തോമസേ, നമുക്ക് ഇപ്പോ പറയാനായിട്ട് പറ്റത്തില്ല, സഭയ്ക്ക് എനിക്ക് പൊന്നും വെള്ളിയും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയുകയുണ്ടായി. അന്നേരം അതിന് മറുപടിയായിട്ട് അക്വിനാസ് പോപ്പിനോട് തിരിച്ചു പറഞ്ഞത്, പരിശുദ്ധ പിതാവേ, അത് ശരിയാണ്, ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഇപ്പൊ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാനും പറ്റത്തില്ല. അതിനുള്ള അതിനുള്ള കറേജ് ഇൻ ഫെയ്ത്ത് നമുക്ക് ഇല്ല എന്ന് തോമസ് അക്വിനാസ് തിരിച്ച് പോപ്പിനോട് പറഞ്ഞതായി. അതൊരു ഒരു ഒരു ചെലപ്പുള്ള ഒരു തമാശക്ക് അല്ലെങ്കിൽ അതൊരു ഒരു സംഭവ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കില്ല, പക്ഷെ നമ്മുടെ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഗതിയാണ്. പൊന്നും വെള്ളിയും എനിക്കില്ല, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കൊന്നും നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക. ഇത് അതൊരു അത് അതൊരു അത് നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പല കാര്യങ്ങളെ ഒന്ന് ചോദ്യം ചെയ്യേണ്ട ഒരു വേദഭാഗമാണ്, ഒരു വാക്യമാണ് ഇത്. ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ മുഴങ്ങി കേൾക്കണം കാലാകാലങ്ങളിൽ. ഒരു ഒരു സഭ എന്ന രീതിയിൽ നമ്മൾ വ്യക്തിപരമായി ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്നുള്ള രീതിയിൽ, ഒരു ആരാധന സമൂഹം എന്നുള്ള രീതിയിൽ ഈ വാക്കുകൾ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കണം. നമുക്കത് പറയാനായിട്ട് കഴിയുമോ എന്ന് വിശ്വാസത്തിൽ ഒരാളുടെ മുഖത്ത് നോക്കി വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കൊടുക്കാൻ നമ്മുടെ വിശ്വാസത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഈ ഒരു ഹീലിംഗ് മിറക്കിൾ നമ്മുടെ മുമ്പാകെ വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വാക്യം വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് എത്തി. അപ്പോസ്തല പ്രവൃത്തികൾ 3:6 വെള്ളിയും പൊല്ലും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്നുണ്ട്. റൈസ് ആൻഡ് വോക്ക് എന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് നമ്മുടെ ചുറ്റുപാടിനോടും ഈ പരിസ്ഥിതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതൊക്കെ ചിന്തിക്കാനായിട്ട് പറ്റും. റൈസ് ആൻഡ് വോക്ക്, അത് ക്രിസ്തുവിന്റെ നാമത്തിൽ റൈസ് ആൻഡ് വോക്ക്, അത് നമ്മുടെ മനസ്സിലും ചിന്തിക്കട്ടെ, നമ്മുടെ മനസ്സിൽ അതൊരു ഒരു ചോദ്യമായിട്ട് നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അനുഗ്രഹിക്കട്ടെ.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, വിശ്വാസികളുടെ സമൂഹമേ, ധാരാളം പ്രാവശ്യം കേട്ട ഒരു ദുരുവചന വേദഭാഗം, പ്രത്യേകിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ആരാധനാലയങ്ങളിലും MMVS ഫ്രൈഡേ പ്രയറിലുമൊക്കെ ഇതേ ചിന്താ വിഷയം ചർച്ച ചെയ്തതാണ്, പഠിച്ചതാണ്. ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ദൈവം അവസരം നൽകിയതുമാണ്. എന്നാൽ ഇന്ന് ഈ വിഷയത്തെ അല്പം കൂടി വേദപുസ്തകത്തിന്റെ അർത്ഥങ്ങളുടെ അഗാധ തലങ്ങളിലേക്ക് കടന്നു ചെന്ന അതിന്റെ വ്യാഖ്യാനത്തെയും അതിന്റെ അർത്ഥങ്ങളെയും മൂലഭാഷയോട് ചേർത്ത് നിർത്തി വളരെ ഭംഗിയായി സംവേദനം ചെയ്യുവാൻ തക്കവണ്ണം പ്രിയങ്കരനായ ടോജോ അച്ഛന് ഇടയായി എന്നുള്ളത് ഇന്നത്തെ സന്ദേശത്തിലൂടെ നമുക്ക് തെളിയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിൽ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. കേവലം 9 നേരത്ത് നടന്ന ഒരു സംഭവം എന്നുള്ളതിനേക്കാൾ വാക്കുകളുടെ ഇടയിലൂടെയും വരികളുടെ ഇടയിലൂടെയും അച്ഛൻ നമ്മളെ കൊണ്ടുപോയി. 9 എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഇതിനെ വായിച്ചു കേട്ടുവെങ്കിൽ അത് ആ ദിവസത്തിന്റെ അന്ത്യയാമത്തിലേക്ക് കടന്നു ചെന്നതെന്നും ആ സമയം പ്രതീക്ഷയുടെ അസ്തമനം ഉണ്ടാകുന്ന സന്ദർഭമാണെന്നും എന്നാൽ അവിടെ ഒരു പുതിയ ഉത്ഥാനത്തിന്റെ സാധ്യതയുണ്ടെന്നും അച്ഛൻ നമ്മളോട് കൃത്യമായി പഠിപ്പിച്ചു. അങ്ങനെ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ വേദപുസ്തകം വായിക്കുന്നത് കൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ ഏകദേശം 50 അല്ലെങ്കിൽ 40 വായിച്ചു തീർത്തു. അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഭയമാണ്, കുഴപ്പമല്ല, അസൂയ കൊണ്ടല്ല, അവരത്രമാത്രം ഗ്രഹിച്ചുവല്ലോ എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് വരും. ഞാൻ സെമിനാരി പഠിച്ചു, ഇത്രയും നാൾ വൈദികനായിട്ട് ജീവിച്ചിട്ടും എനിക്കൊരു ധൈര്യം ഇപ്പോഴും കിട്ടുന്നില്ല ഞാൻ പൂർണ്ണമായിട്ട് ഈ വേദപുസ്തകം വായിച്ചുവെന്ന്. പക്ഷെ ഇന്ന് കേട്ടതുപോലെ വേദപുസ്തകത്തെ വായിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതകാലം മുഴുവനും വായിച്ചാലും ഇതിന്റെ അർത്ഥം പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല. അപ്രകാരമുള്ളൊരു ഒരു മഹാസമുദ്രമാണ് വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം. അങ്ങനെ ഒരു വായനയ്ക്ക് വേണ്ടി നമുക്കൊരു പുതിയ ആഹ്വാനം പ്രിയപ്പെട്ട അച്ഛൻ നൽകി, ഒപ്പം ഏറ്റവും ഒടുവിൽ കൃത്യമായൊരു ചോദ്യവും അച്ഛൻ നമ്മൾക്ക് നൽകിയിരിക്കുകയാണ്. ഈ ധൈര്യം നസ്രായനായ യേശുവിന്റെ നാമത്തിൽ മറ്റൊരാൾക്ക് സൗഖ്യം കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സോ നമ്മുടെ ജീവിതമോ പാകപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല എന്ന് സ്ഥാപിക്കുവാനല്ല, അപ്രകാരം പാകപ്പെടണം. അവിടെയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ഉൾക്കാമ്പ്, അവിടെയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സത്വം അടങ്ങിയിരിക്കുന്നതെന്ന് ചിന്ത പ്രിയപ്പെട്ട അച്ഛൻ പങ്കുവച്ചു. ഈ പ്രഭാത സന്ദേശത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ഈ നൂതനമായ ആശയങ്ങൾക്ക് ഞങ്ങളെല്ലാം അച്ഛനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഈ ഭദ്രാസനത്തിന്റെ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ അച്ഛൻ വീണ്ടും പങ്കെടുത്തതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ദൈവം അച്ഛനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും കേട്ട ഞങ്ങളെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കട്ടെ.
വളരെ നന്ദി അച്ഛാ, രണ്ടുപേർക്കും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഇപ്പോഴ് പ്രത്യേകമായിട്ട് വായിക്കുന്നത്. ഒരു ജോജയെ ഓർക്കാം, 46 വയസ്സ്, നമ്മുടെ മാമനച്ഛന്റെ നെഫ്യൂ ആണ്. അവള് വെന്റിലേറ്ററിൽ ഇങ്ങനെ കിടക്കുന്നു. ജോജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാറാമ്മ, വർഗീസ്, ബീന, സൂസമ്മ, ഷെറിൻ, സൂസൻ തോമസ്, റീച്ചൽ സ്കറിയ, ജോൺസി, മോനി, ഫാദർ ജോർജ് ഗോശി, സോനു, ജെന്നി, ബേബിക്കുട്ടി, തമ്പി, ലളിത, ആലിസ് ജോസഫ്, ഫാൻസി, ജോയൽ, ജോജി, മാത്യു, ജോയൽ, സജി, റൊഹാൻ, മോളി, സേറ, ടോബി, കുഞ്ഞുമോൻ, ലോറ, മറ്റാരെങ്കിലും നമ്മുടെ പേര് ഓർമ്മയിലുണ്ടെങ്കിൽ ചാർട്ടിൽ പറയാനുണ്ട്. റബ്ബാച്ചൻ നല്ലൊരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റബ്ബാച്ചൻ, ഹലോ റബ്ബാച്ചൻ, റബ്ബാച്ചന്റെ ഫോൺ മ്യൂട്ട് ആയിരിക്കും. റബ്ബാച്ചൻ ബാച്ചന്റെ ഫോണ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പറയുമ്പോൾ കരുണാസമ്പന്നനും സ്വർഗീയനുമായ ദൈവമേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. ഞങ്ങൾ കേട്ട വാക്കുകളും വചനങ്ങളും ഒക്കെ ഞങ്ങളുടെ സമയം അവസാനിച്ചിട്ടല്ല, വീണ്ടും കൂടുതൽ അടുക്കുവാനും കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരുവാനും അതോടൊപ്പം അങ്ങയുടെ കരുണ അപേക്ഷിക്കുവാനും ഒക്കെയുള്ള നിമിഷങ്ങളാണെന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് ലഭ്യമായി. ഏത് സമയത്ത് അത് 3 മണിയാണെങ്കിലും 6 ആണെങ്കിലും 9 മണിയാണെങ്കിലും കരുണയോടെ നിലവിളിക്കുന്നവന്റെ ഹൃദയത്തിൽ ഇറങ്ങി വസിച്ച് അവന് ധൈര്യം നൽകുന്ന കാരുണ്യമാണ്. ഞങ്ങൾക്ക് ഔദാര്യമായി ലഭിച്ച ഓരോ നിമിഷങ്ങളും ദൈവമഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാനുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ. പലപ്പോഴും ഈ ലോകത്തിലെ ജീവിത ശൈലി കൊണ്ട് സ്വതന്ത്രമായി നടക്കുവാനോ ചലിക്കുവാനോ കഴിയാത്ത ആത്മീക പരാജയം പ്രാപിച്ചിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങളൊക്കെ തന്നെ. എങ്കിലും പരിശുദ്ധ സ്ലീഹന്മാരുടെ ദയാകാരുണ്യം കൊണ്ട് ദൈവനാമത്തിൽ അനുനിമിഷം കുതിച്ചെഴുന്നേൽക്കത്തക്കവണ്ണം, വിശുദ്ധിയിൽ വളരെ തക്കവണ്ണമുള്ള ഒരു ആർജവത്വം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും ആ മുഖത്തേക്ക് നോക്കി ഭിക്ഷ ആചരിക്കത്തക്കവണ്ണം അങ്ങനെയുള്ള ആഴമായ ബന്ധം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കണമേ. ലോകം നൽകുന്ന സമ്മാനങ്ങളെക്കാൾ ഉപരി ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവികതയിൽ വളർന്നു വരുന്ന ആ ഒരു വലിയ സമ്മാനത്തെ, മൂല്യമുള്ള സമ്മാനത്തെ നേടിയെടുക്കുവാൻ ഞങ്ങളുടെ ആത്മീയ ജീവിതം കൊണ്ട് സഹായിക്കണമേ. പലതരത്തിലുള്ള മാനസിക സംഘർഷം കൊണ്ട് ജീവിക്കുന്ന അനേക മക്കളെ, അത് രോഗത്തിന്റെ രൂപത്തിലാണെങ്കിലും പല പ്രതിബന്ധങ്ങളുടെ രൂപത്തിലാണെങ്കിലും പല നഷ്ടങ്ങളുടെയും വേദനകളുടെയൊക്കെ രൂപത്തിലാണെങ്കിലും ഞങ്ങളുടെ മധ്യത്തിലും ഞങ്ങളുടെ ഇടയിലും തന്നെയുണ്ട്. ദൈവമേ അവരെയൊക്കെ അങ്ങയുടെ കരുണയുടെ ഉപവാസം സമർപ്പിക്കുന്നു. ശിഷ്യന്മാരിൽ കൂടി അവർക്ക് ലഭ്യമായിട്ടുള്ള ആ കരുണയുടെ നല്ല അനുകമ്പയുടെ നല്ല സാധ്യത കണ്ടെത്തുവാൻ തന്നെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ഓരോ മക്കളും അങ്ങയുടെ മുമ്പ് ആ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മുഖം മറയ്ക്കരുതേ. ദൈവമേ അവിടുത്തെ കരുണ നിന്റെ ദാസന്മാരുടെ മേൽ ആവർത്തിപ്പിക്കണമേ. രോഗസൗഖ്യം പ്രാപിച്ച് അത് ശരീരത്തിനുണ്ടാകുന്ന സ്വസ്ഥതയേക്കാൾ ഉപരിയായി അത് മനസ്സിന്റെ ആരോഗ്യത്തിനും, ആ ശരീരത്തിന്റെ സൗഖ്യവും മനസ്സിന്റെ ആരോഗ്യവും അത് ആപ്പാവിന്റെ ദൈവസന്നിധിയിലേക്കുള്ള അന്വേഷണത്തിന്റെ സാധ്യതയായി പരിലസിക്കുവാൻ സഹായിക്കണമേ. ഒരുപക്ഷെ ഞങ്ങളൊക്കെ ശാരീരികമായി സുഖം പ്രാപിച്ചവരെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും ആത്മീയമായി പരാജയം പ്രാപിച്ചിട്ടുള്ള മനുഷ്യരാണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവമേ ഓരോ പ്രാവശ്യവും അങ്ങോട്ട് ചേർന്നുള്ള ജീവിതം, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിന്ന് നിങ്ങൾ ലഭിക്കുന്ന ആത്മീയ അറിവുകളൊക്കെ കൂടുതൽ ആത്മീയമായി രൂപാന്തരം പ്രാപിക്കുന്നവരായി ഞങ്ങളെ സഹായിക്കണമേ. നല്ല പ്രതീക്ഷയോടും പ്രത്യാശയോടും ഈ ലോകത്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. പ്രതീക്ഷ അറ്റുപോയി ജീവിതം നിരാശയിലേക്ക് കൂപ്പുകൊത്തി എത്രയോ പേരെ ക്രിസ്തു എന്ന നാമത്തിൽ അങ്ങ് പിടിച്ചുയർത്തി. ആ കൂട്ടത്തിൽ ഇതിന്റെ മക്കളെയും ഞങ്ങളെയൊക്കെ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നല്ലവരൊന്നുമല്ല ഞങ്ങൾക്കറിയാം, എങ്കിലും ഞങ്ങൾ കേൾക്കുന്ന തിരുവചനങ്ങളൊക്കെ കുറെ കൂടെ ഞങ്ങളെ വിശുദ്ധിയിലേക്കും നന്മയിലേക്കും വളർത്തുന്ന വാ സാധ്യതകളെ പരിലസിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, യുവാക്കന്മാർ യുവതികളെ ചെറുപ്പക്കാരെയൊക്കെ തിരുവ സമർപ്പിക്കുന്നു, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്ന എല്ലാവരെയും കരുണയോടെ സമർപ്പിക്കുന്നു, വിവാഹപ്രായത്തിൽ എത്തി നിൽക്കുന്ന മക്കളെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയും കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു, ജോലി നഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവരെ ഓർക്കുന്നു, ജോലി ചെയ്യുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയും നയിക്കുന്ന പിതാക്കന്മാരെയും ഈ ഭദ്രാസനത്തെ നയിക്കുന്ന പിതാവിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെയും മാതൃദേശത്തെയൊക്കെ ഓർക്കുന്നു, ഭരണകർത്താക്കളെ തിരുവ സമർപ്പിക്കുന്നു. സ്വർഗീയമായ നന്മയിൽ ഞങ്ങളെയൊക്കെ അവിടുന്ന് വഴിതെളിയിക്കണമേ. അങ്ങയുടെ നാമം പൂജിതമാക്കപ്പെടുന്ന ലോകമായി ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവവിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങ് വിശ്വാസമായി സാധ്യതയായി ഇറങ്ങി അവതരിക്കണമേ. അറിവില്ലായ്മയുടെ അന്ധത ലോകത്തിന്റെ മനോഹരത്തെ ഇല്ലാതാക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഒരു പുതിയ വെളിച്ചമായി എല്ലാവരിൽ രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ നേതൃത്വം നൽകുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഇന്ന് ദൈവോദന ശുശ്രൂഷ പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ശുശ്രൂഷയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. അനുതാപബോധമുള്ള ദൈവമക്കളായി ഓരോ നിമിഷവും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഒരിക്കൽ കൂടി രോഗത്തിൽ കഴിയുന്നവരെ, പേര് പറഞ്ഞവരെ, അല്ലാത്തവരെയൊക്കെ രൂപ സമർപ്പിക്കുന്നു. സകല വാങ്ങിപ്പോർക്ക് സ്വർഗീയ ഊർഷമിൽ ആശ്വാസം നൽകണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധാവാസവും നാം എല്ലാവരുടെ കൂടിയും, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൽ നിന്ന് വന്നിരിക്കുന്നവരും വരുവാനായിട്ട് സാധിക്കാതെ പോയവരും, വചനം സംസാരിച്ചതിന്റെ പ്രിയദാസനും, അതുപോലെ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
അന്യമാർന്ന ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും വീണ്ടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവോചന ശുശ്രൂഷ നടത്തുകയും നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അച്ഛൻ ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ വളരെ ശ്രദ്ധിക്കുകയായിരുന്നു. നിരന്തരം കേൾക്കുന്ന വായിച്ചിട്ടുള്ള ഒരു വാക്യത്തിന് ഒരു പുതിയ രൂപവും ഭാവവും ഒക്കെ നൽകി ഹൃദയത്തിൽ അത് പ്രതിഷ്ഠിക്കാനിടയാക്കി തീർത്തു. അച്ഛനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. തുടർന്നും അവസരമുള്ളപ്പോഴൊക്കെയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ തന്റെ സാന്നിധ്യവും വാക്കുകളും ഉണ്ടാകണമെന്ന് വളരെ താല്പര്യത്തോട് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. തിരുമേനസന ഇന്ന് അത്യാവശ്യം പുറത്തു പോകേണ്ടതുകൊണ്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും തിരുമേനയുടെ പ്രാർത്ഥന രേഖപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേതൃത്വം നൽകിയ എല്ലാവർക്കും, മാമനച്ചൻ, വന്നി വി സി വർഗീസച്ചൻ, വന്നി അറമ്പാച്ചൻ, പ്രത്യേകിച്ച് ഐസക് പി പ്രകാശച്ചൻ, വന്നി തമ്പാനച്ചൻ, എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വാച്ച മറിയാമ്മ ആന്റി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം തമ്പുരാനെവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. രോഗികളായിട്ട് ആരുടെങ്കിലും ഒക്കെ പേരുകൾ ഓർക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ ഞങ്ങളുടെ വൈദികരുടെ ആരുടെങ്കിലും ഒക്കെ കരങ്ങളിൽ അത് നൽകുക. ഇതിൽ മിക്ക ആളുകൾ, ഒരുപാട് ആളുകളുടെ പേരുകൾ വാട്സപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വാട്സപ്പിൽ നേരിട്ട് എല്ലാ ടെക്സ്റ്റ് മെസ്സേജിൽ അറിയിക്കാവുന്നതാണ്. ഞാൻ വാട്സപ്പിൽ ഒരുപക്ഷെ അക്സസ് നൽകാഞ്ഞത് ഈ പലരും പല കിട്ടുന്ന വാർത്തകളെല്ലാം ഇതിലിട്ട് നിറയാന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷേ രണ്ടു ദിവസം കൊണ്ട് ലോകത്തിലെ സകലമാന വാർത്തകളും ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. അതുകൊണ്ടാണ് പിന്നെ വേറെ ആർക്കും അക്സസ് നൽകാത്തത്. എങ്കിൽ തന്നെയും ടെക്സ്റ്റ് മെസ്സേജിൽ കൂടി അറിയിക്കുകയാണെങ്കിൽ സൗകര്യമാണ്. അതോടൊപ്പം തന്നെ ഈ വാട്സപ്പിൽ മെസ്സേജിൽ എല്ലാ ദിവസവും എല്ലാ ബുധനാഴ്ചയും രാവിലെ ഈ പ്രാർത്ഥനയുടെ മെസ്സേജ് നൽകുമ്പോൾ നിങ്ങളത് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകൾക്ക് അതിൻ്റെ അത് ജോയിൻ ചെയ്യിക്കത്തക്ക വണ്ണം അത് പ്രയോജനപ്പെടുത്തണം. പ്രത്യേകിച്ച് നല്ല പ്രസംഗങ്ങളൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നതാണ്, നമ്മുടെ ഉത്തരവാദിത്വം കൂടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളത് ചെയ്യണം. ആരുടെയെങ്കിലും പേരുകൾ ഈ വാട്സപ്പിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേരുകൾ ഈ വാട്സപ്പിൽ ഞാനത് എൻട്രി ചെയ്ത് തരുന്നതായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.